ഇന്ന് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന മഹാകവി അക്കിത്തത്തോടൊപ്പം ഏതാനും വർഷം ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വാസ്തവത്തിലൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഉറൂബ്, തിക്കോടിയൻ, അക്കിത്തം, കാക്കാട്, കെ എ കൊടുങ്ങല്ലൂർ, യു എ ഖാദർ എന്നിങ്ങനെ പ്രതിഭകളുടെ ഒരു സംഗമ വേദി എന്ന നിലയ്ക്ക് അന്നത്തെ ഒരു ജീവിതം, ഔദ്യോഗിക ജീവിതം എന്ന് തന്നെ പറയട്ടെ, അത് ഒരു നല്ല കാലമായി ഞാൻ ഇന്ന് എണ്ണുകയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളുടെ തലമുറയ്ക്ക് ഗുരുസ്ഥാനീയനാണ്. കവിതയിൽ മാത്രമല്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് അദ്ദേഹം ഗുരുസ്ഥാനീയനാകുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളുമായിട്ട് ധാരാളം പരിചയമുണ്ട്, നേരത്തെ തന്നെ പരിചയമുണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പല തരത്തിലുള്ള വായനകൾ അർഹിക്കുന്ന അല്ലെങ്കിൽ വേണ്ടി വരുന്ന ഒരു കവിയാണ് മഹാകവി അക്കിത്തമെന്നാണ്. ഒന്ന്, ഒരു ക്ലാസിക്കൽ പാരമ്പര്യത്തിൻ്റേതായ രീതി, ബലിദർശനം പോലെയുള്ള കവിതകൾ നമുക്ക് ഓർക്കാം. മറ്റൊന്ന്, റിയലിസ്റ്റിക് പാരമ്പര്യവുമായിട്ട് ഉള്ള ഒരു രീതി, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിക്കണം. ഇതിനൊക്കെ പുറമെ മറ്റൊരു ദ്രാവിഡ പർവം എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന മറ്റൊരു ഗ്രാമീണ പർവം, ഒരു ഗ്രാമജീവിതത്തിൻ്റെ തുടിപ്പുകളെ അതേപടി പകർത്തുന്ന മറ്റൊരു കാവ്യപന്ഥാവ് അദ്ദേഹത്തിനുണ്ട്. 5 നാടോടിപ്പാട്ടുകൾ പോലെയുള്ള കൃതികളിൽ നമുക്ക് അത് വായിക്കാവുന്നതാണ്. ഇതിനു പുറമെ ഒരു മറ്റൊരു റൊമാൻറ്റിക് കാലഘട്ടം കൂടി അദ്ദേഹത്തിനുണ്ട്. ഭാവഗീതങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഭാവഗീതങ്ങളിൽ മുഴുവൻ ആ ഒരു റൊമാൻറ്റിക് കാലഘട്ടം തുടിച്ചു നിൽക്കുന്നു. ഇനിയും മറ്റൊരു തട്ടകം അദ്ദേഹം വിരാജിച്ചത് ലളിതഗാനങ്ങളുടേതായ, ഗാനങ്ങളുടേതായ ഒരു തട്ടകമാണ്, ഗാനരചന. ആവശ്യത്തിന് വേണ്ടി ആകാശവാണിക്ക് ഗാനങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു കവി എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിൽ കാവ്യാത്മകത ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ കവി എന്ന നിലയ്ക്കാണ്. എത്ര തിടുക്കത്തിൽ പാട്ടെഴുതിയാലും അത് അതിമനോഹരമായിരിക്കും, കാവ്യസുന്ദരമായിരിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ അനുഭവ പാഠമാണ്. പിന്നെ അപ്പോൾ ആകാശവാണിയിൽ വേണ്ടുന്ന നിർദ്ദേശാനുസരണമുള്ള കൃതികൾ, രചനകൾ, സ്ക്രിപ്റ്റുകൾ എഴുതുക, അത് നിയുക്തമായ ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതം എന്ന നിലയ്ക്ക് അതും ചെയ്തു വരുന്നു. ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും വളരെ സമതുലിതമായ സന്തുലന മനഃസ്ഥിതിയോടെ കാണുന്നു എന്നുള്ളതാണ്. ഈ ക്ലാസിക്കൽ പാരമ്പര്യം അദ്ദേഹത്തിന് ഭാരതീയമായ ദർശനത്തിലുള്ള അവഗാഹം, സംസ്കൃത ഭാഷയിലുള്ള അവഗാഹം, വേദ പുരാണങ്ങളിലുള്ള അവഗാഹം, ഇതൊക്കെ സ്വാംശീകരിച്ച് മലയാളിക്ക് പകർന്നു തന്ന കവി എന്നതാണ് ഈ ക്ലാസിക്കൽ പാരമ്പര്യത്തിൻ്റെ ഒരു സത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ നടയെ സൂചിപ്പിച്ച റിയലിസ്റ്റിക് പാരമ്പര്യം, അന്ന് ഒരു വിപ്ലവാത്മക കവി ആയിട്ട് പോലും അദ്ദേഹം വിരാജിക്കപ്പെട്ടു, അദ്ദേഹം വിരാജിച്ചു, അദ്ദേഹത്തെ നമ്മൾ പ്രകീർത്തിച്ചു എന്നുള്ളതാണ്. പിൽക്കാലത്ത് ആ രീതിയിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും തൻ്റേതായ രീതിയിലേക്ക് പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഏത് രംഗത്തായാലും, ഏത് വീക്ഷണ കോണത്തിൽ നിന്നുകൊണ്ടായാലും അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമ്മൾ വായിക്കേണ്ടത്. ആ കവിതയിൽ ജീവിതം എങ്ങനെ അദ്ദേഹം ആവിഷ്കരിച്ചു എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അത് ക്ലാസിക്കലായാലും റിയലിസ്റ്റിക്കായാലും ഭാവഗീതങ്ങളിലായാലും റൊമാൻറ്റിക് പാരമ്പര്യത്തിലായാലും നേരത്തെ പറഞ്ഞ നാടോടി പാരമ്പര്യത്തിലായാലും അതിമനോഹരമായി അത് ആവിഷ്കരിക്കാൻ കഴിഞ്ഞ കവി എന്ന നിലയ്ക്കാണ് ഞങ്ങളുടെ തലമുറ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്നത്. ആ ആദരം തീർച്ചയായും അർത്ഥവത്തായി എന്ന് ഇന്ന് അദ്ദേഹം പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, സാഹിത്യത്തിൻ്റെ ഒരു പരമോന്നത ബഹുമതിയായി നമ്മൾ ഭാരതീയർ കാണുന്ന ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റ് വാങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി. ആ നിലയ്ക്ക് ഞങ്ങളുടെ തലമുറയുടെ ഒരു ആദരം ആണ് ഞാൻ ഈ വാക്കുകളിലൂടെ ഇവിടെ കുറിക്കുന്നത്. അദ്ദേഹത്തിന് ദീർഘായുസ് നേരുന്നു.